ജോലികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപട നാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതിയേൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കുക. ഇരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളെ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. തീരത്തു നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നു എന്ന് എന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരന് കണ്ണു തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും വരുത്. എന്തെന്നാൽ മനനൊന്ന് ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായ ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ഞാൻ എന്തെന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്കു കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതിരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം നേർ വഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്, കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്, അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്, അവിടുത്തെ ക്രോധം പാപിയുടെ മേൽപ്പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. അവിടുത്തെ ക്രോധ വിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ ഒരു കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവ് സ്ഥൈര്യം പാലിക്കുക, നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു, വീഴ്ചയ്ക്ക് വഴി തെളിക്കുന്നത് നാവ് തന്നെ. ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത്, നാവുകൊണ്ട് കെണിവയ്ക്കുകയും അരുത്. കള്ളന അവമതിയും കപട ഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപട ഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായിത്തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായിത്തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണ സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം, കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായൊന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ദൈവം അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവൻ അവൾ കർക്കശയാണ്. ബുദ്ധിഹീനൻ അവളോടുകൂടെ വസിക്കുക സാധ്യം. അവളവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവനവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്. നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക. അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഒഴിവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും വരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലേ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപിയുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർപ്പന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവരുടെ സ്വഭാവവൈശിഷ്ട്യ സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടുകൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതാവിന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായച്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ പുറക്, പ്രതിഷ്ഠാബലി, വിശിഷ്ട വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവർത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ദൈവമേ സുനക്ക് യോഗ്യമാന്നു ബാറയ്ക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കുന്ന സ്തുതി ആരുതലേകം തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ആരാധിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ രക്ഷകന്റെ തൃപ്പാദത്തിന്റെ ശിരസുകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ആരാധിക്കാൻ നമുക്ക് ഒരുക്കി തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താം. ായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും തമ്പുരാന്റെ ശബ്ദം കേട്ട് നമ്മെ തന്നെ ഒരുക്കത്തോടുകൂടി സമർപ്പിക്കുവാൻ എല്ലാ കൃപകളും ഉയരങ്ങളിൽ നിന്ന് തമ്പുരാൻ ചുരിഞ്ഞു തരട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഈ ശുശ്രൂഷയില് ഇതിനടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടെ ഓർക്കി സ്മരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇന്നത്തെ ശുശ്രൂഷയില് നമ്മുടെ ഭദ്രാസന അപ്പറേഷന്റെ മനസ്സുകൊണ്ട് സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുടെയും പേരിൽ അഫീത തിരുമനസ്സിനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന വന്നിയ ബി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ പ്രിയ ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാനിപ്പോ മനസ്സിലാക്കിയത് സെന്റോസ് പള്ളിയുടെ കത്തീഡ്രലിന്റെ അധികാരിയായിരിക്കുന്ന ഒന്ന് അരൂപാലയച്ചനും അരൂപാല കോർപ്പസ്കോപ്പച്ചനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും സന്തോഷം പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ആദരിക്കുന്ന പ്രിയപ്പെട്ട അരൂപാല കോർപ്പസ്കോപ്പച്ചനെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ ഒരു ഗീതം നമുക്ക് ആലപിക്കാം. അതിനുശേഷം തുടർന്ന് ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വളരെ സുപരിചിതമായ ആശ്വാസത്തിന് ഉറവിടമാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു എന്ന ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. ആശ്വാസത്തിന് ഉറവിടമാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുമ്പോഴും അധ്വാന ഭാരത്തിൽ വലിയുമ്പോഴും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തിരുമാർഗോട് ചേർത്ത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നമ്മുടെ അരുമനാഥനെ അനുഗ്രഹിതമായ ഈ ഗീതത്തിൽ കൂടി നമുക്ക് പാടിപ്പോഴ്ത്താം. ആശ്വാസത്തോടെ ക്രിസ്തു നിന്നെ വിളിച്ചെടുത്തു. Oh, yeah.
പ്രാർത്ഥിക്കണം. അതെ,
പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ സത്യമുള്ള ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മറിക്കുമോ ഞങ്ങളെ സൃഷ്ടിച്ചാണെന്നുള്ള പ്രതീക്ഷയിലാക്കി ബലവാനായ ദൈവമായ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ബാക്കിയുള്ള ജീവിതത്തിൽ നിന്ന് വീഴുകയും പ്രതീക്ഷയിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സന്നദ്ധിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലും ഞങ്ങളുടെ സ്ത്രീകരണത്തിനുമായി വിശുദ്ധ ദീർഘരിശിമാരെ പറഞ്ഞയച്ചു. അന്ധകാലത്തിൽ മരണതുല്യമായിരുന്നവരാ ഞങ്ങൾക്ക് കാലാവസാനത്തിൽ നിന്റെ വാത്സല്യബുദ്ധനെ ഞങ്ങളുടെ കർത്താവും ദൈവമേ ആയ യേശുമിശിഹായെ ഉദിച്ചു. അവൻ പരിശുദ്ധരുഹായി നിന്നും വിശുദ്ധ കന്നിമറിയായി നിന്ന് ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വലിയ വഴിയെ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നു. പുനരുജനനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവ് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ. ഈ സമാധാനത്തിന്റെ രാജാവാകിയാൽ അതിമന്ദമില്ലാത്തതിന്റെ വചനത്തിന്റെ ഉദയത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിട്ടുള്ള സമാധാനം ഞങ്ങളോടെവിടെയും ഞങ്ങളുടെ ഇടയിലും വസിക്കണമേ. മാലാകമാരാൽ സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളെ ആത്മാക്കളെ ശരീരങ്ങളിൽ നിറയ്ക്കണമേ. എന്തെന്നാൽ നീ സകല സന്തോഷങ്ങൾക്കും മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്കും മേലായുള്ള പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സന്തോഷം വെച്ച് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവം ഞങ്ങൾക്കുണ്ടാകുകയില്ല. പാപവരണം ഞങ്ങളെ ബലപ്പെടരുത്. ഞങ്ങളുടെ കർത്താവേ, സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ആയുഷ്കാലം മുഴുവെല്ലാം നിന്റെ വിശുദ്ധ കൽപ്പനകൾ നിവർത്തിപ്പാനും സത്യത്തിലും പുണ്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനുമായി സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. അത് ദൈവമാതാവ് വിശുദ്ധ കന്നി മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ബുധനാഴ്ചയോട് നമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാസ്തോട് ഇടപെടാനെ സ്തുതിക്കാൻ ദൈവം ഒരുക്കി തന്ന ഈ അനുഗ്രഹീതമായ ഈ നിമിഷത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. പലപ്പോഴും ജീവിതത്തിൽ രോഗത്തിന്റെ രൂപത്തിലും പ്രതിബന്ധങ്ങളുടെ രൂപത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങളുടെ രൂപത്തിലും ലോകം നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ആശ വെച്ചിരുന്ന അല്ലെങ്കിൽ നാം ആശ്രയം വെച്ചിരുന്ന പലരും പലപ്പോഴും നമ്മളെ കൈവിട്ട് കളയുമ്പോൾ, ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ പതിപ്പിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും എന്ന ഉറപ്പുള്ള ഒരു സ്വരമാണ് ഏത് അബദ്ധത്തിന്റെ പദങ്ങളിലും ഏത് അപകടത്തിന്റെ പദങ്ങളിലും താഴെ വീഴാതെ പലപ്പോഴും നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിച്ചിരുന്ന പല ആളുകളും ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ തിരിഞ്ഞു കുത്തുമ്പോൾ, സങ്കടം കൊണ്ട് പലപ്പോഴും കണ്ണ് കലങ്ങുകയും ഹൃദയം തേങ്ങുകയും ചെയ്യുമ്പോൾ, ഉയരങ്ങളിലേക്ക് ദൃഷ്ടികളെ പതിച്ച് നാം ആശ്രയിക്കുന്ന നമ്മുടെ സ്വർഗപിതാവ് അവനെന്നും നമ്മളെ സ്നേഹിക്കുകയും വിശ്വസ്തയോടുകൂടി നമ്മളെ കരുതുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മെ അനുദിനം കാത്തു സംരക്ഷിക്കുകയും ഏത് നൊമ്പരങ്ങളിലും വീഴാതെ എന്നെ താങ്ങുകയും ചെയ്യുന്ന കർത്താവിനെ ജീവിതത്തിൽ നിത്യമായിരിക്കുന്ന ഓരോ നിമിഷവും ഭക്തിയോടുകൂടി നമുക്ക് സ്തുതിക്കുകയും നമുക്ക് വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാം. ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം ആ ഒരു ശക്തി നമ്മളെ താങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ 61 സങ്കീർത്തന 2 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. എന്നിട്ട് വീണ്ടും സങ്കീർത്തനക്കാർ പറയുന്നു, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗൗരവുമായിരിക്കുന്നല്ലോ, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചെറിയയും കീഴിൽ ഞാൻ ശരണം പ്രാപിക്കും. ഇതൊരു കഥ പറയുന്നത് പോലെ പറയുന്നതല്ല, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമാണ്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഇതൊരു ദാവീദിന്റെ സങ്കീർത്തനമാണ്. കാരണം ക്ഷീണിച്ചു പോയ ഒരുപാട് അനുഭവങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്, പ്രതിബന്ധങ്ങൾ നടന്ന ഒരുപാട് നിമിഷങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. അത് പാപത്തിന്റെ രൂപത്തിലാണെങ്കിലും ഉറ്റവര് തിരിഞ്ഞു കൊത്തുന്ന അനുഭവങ്ങളിലാണെങ്കിലും സ്നേഹിക്കുന്നവരെ ശൂലം കൊണ്ട് കൊത്തുന്ന അനുഭവങ്ങളിലാണെങ്കിലും ഇവിടൊക്കെ ദാവീദിനെ തളർത്തി കളയാതെ എഴുന്നേൽപ്പിച്ചത് ഈ ആ ആഴമായി പതിഞ്ഞ ദൈവത്തിന്റെ ഒരു കൃപയായിരുന്നു. അതുകൊണ്ട് ദാവീദ് ലോകത്തോട് വിശ്വാസത്തോടുകൂടി ഉറക്കെ പറയുന്നത്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ, നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗൗരവമാകുന്നതാണ് പറയുന്നത്. ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗൗരവമായിരിക്കുന്നു, ഞാൻ നിന്റെ കൂടാരത്തിൽ അന്നേക്കും വസിക്കും, നിന്റെ ചെറിയ കീഴിൽ ഞാൻ എന്റെ ശരണം പ്രാപിക്കും. തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഓരോ ആളുകളും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ കൂടി കടന്നു പോകുന്നവരാണ്. എങ്കിലും നമ്മൾ വിഷമിക്കേണ്ട, പലപ്പോഴും ജീവിതത്തിന്റെ പല പ്രതിബന്ധങ്ങളും ഒക്കെ ഇങ്ങനെ പിന്നിട്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അപകടം നിറഞ്ഞ വഴിയിലൊക്കെ വീട് പോകാതെ ഒരു ഒറ്റ നിലവിളിയുടെ പ്രതിഫലനത്താൽ ദൈവം കരിഞ്ഞ് അരളി തന്നിട്ടുള്ള ആ വലിയ അനുഭവങ്ങളെയൊക്കെ നമ്മൾ ഓർക്കുമ്പോഴാണ് ഞാൻ അത്രമാത്രം അത്ഭുതത്തോടുകൂടിയാണ് തമ്പുരാന്റെ കരങ്ങളിൽ ചലിക്കുന്നത് ചലിക്കുന്നത് നടക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മളെ ഭരിക്കും. ആ ഒരു വിചാരം നമ്മളെ കൂടുതൽ ഭരിക്കുവാൻ തക്കോണം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള 1-2 ദിനങ്ങളിൽ 7-ാം തീയതി മാർ ഫർഗീസ് മാർ ബാക്കോ സഹദേവന്മാരുടെ ഓർമ്മയായിരുന്നു. ആദ്യകാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനും വിശ്വാസം മൂലം ക്രിസ്തു വിശ്വാസം സമൂഹ ബോധത്തിൽ ഉയർത്തിക്കാത്തുവാൻ വേണ്ടി തങ്ങളുടെ ജീവനെ പോലും ബലി കഴിപ്പിക്കുവാൻ തക്കവണ്ണം മടി കാണിക്കാത്ത ദാവീദ് രാജാവിനെ പോലെ ഉറച്ച വിശ്വാസമുള്ള 2 ശ്രേഷ്ഠ സഹോദരന്മാരായിരുന്നു മാർ ഫർഗീസ് മാർ ബാർക്കോസ് പിതാക്കന്മാർ. ഈ 2 പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചേപ്പാട് കബറടങ്ങിയിരിക്കുന്ന ഫിലിപ്പാസ് മാർ ദിവാനാസിയോസ് 4-ാം മെത്രാപ്പോലീസായുടെ ഓർമ്മയായിരുന്നു, 164-ാമത്തെ ഓർമ്മയാണ്. ആ പിതാവിനെ ചേപ്പാട് മാർ ദിവാനാസിയോസ് പിതാവിനെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ തിരുനാട് ബദനി ആശ്രമത്തിൽ കബറടങ്ങിയിരിക്കുന്ന യൂഹാനോ മാർ അപ്പാനാസിയോസ് മെത്രാപ്പോലീസായുടെ ഓർമ്മയാണ്. ആ പിതാവിനെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. വളരെ കുറച്ച് നാളുകൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളെങ്കിൽ തന്നെയും ഉള്ള കാലം ദൈവസന്നിധിയിൽ ഭക്തിയോടും വളരെ മാതൃകാപരമായ ബദനി ആശ്രമത്തിലെ കാഠിന്യമുള്ള തപസ് അനുഷ്ഠിച്ച് നല്ലൊരു ആത്മീയ മാർഗം അവിടെയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഭദ്രാശ്രമത്തിനും കാണിച്ചു തന്ന ഒരു ശ്രേഷ്ഠമായ പിതാവാണ് അപ്പാനാസ് തിരുമേനി. ആ തിരുമേനിയെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭ്യർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന്
തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഇടവക മത്രാപുരത്തിന് ഒരു മനസ്സുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഒരുപാട് ഭാരങ്ങൾ ശിരസിൽ വഹിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് തിരുമേനി ഒരു ഉരുക്കു മനുഷ്യനാണ്. കാരണം മദ്രാസ് സഭയിലെ ഇത്രയും പ്രസ്ഥാനങ്ങളെ, രണ്ട് മദ്രാസനങ്ങളെ, മറ്റ് ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്ഥാനങ്ങളെയൊക്കെ ശിരസിൽ വഹിച്ചുകൊണ്ട് ഈ സംഗതികൾക്കൊന്നും യാതൊരു കോട്ടവും തട്ടാതെ തനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം അതിന്റെ നന്മയ്ക്ക് വേണ്ടി ഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ് നമ്മുടെ അത്രയും തിരുമനസ്സെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അമേരിക്കയിൽ വരുമ്പോഴും നമുക്കറിയാം നിലത്ത് തൊടാൻ, വളരെ അക്ഷാർത്ഥത്തിൽ പറഞ്ഞാൽ കാല് നനക്കുത്താൻ സമയമില്ലാതെ ഈ പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കൂടി നടക്കുന്ന ഒരു പിതാവാണ്. ഈ തിരക്കിനടയ്ക്ക് വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയിലെ തിരുമേനിയെ ക്ഷണിക്കുന്നത് എനിക്ക് മടിയുണ്ട്. എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഈ മദ്രാസനത്തില് ഈ പ്രാർത്ഥന എല്ലാ ബുധനാഴ്ചയും വളരെ അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ദിനത്തിനെ സംബന്ധിക്കുന്ന നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ സംബന്ധിക്കുന്ന ആളുകൾക്കൊക്കെ ഒരാഗ്രഹമുണ്ട് തിരുമേനിയുടെ ശബ്ദം ഒന്ന് കേൾക്കുവാനും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാനും ഐസത്തിനും ഒക്കെ തിരുമേനിയുടെ കൃത്യത്ത നിമിഷങ്ങൾ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ നൽകുവാൻ തക്കവണ്ണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തിരുമേനി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയൊക്കെ. പ്രത്യേകിച്ച് എപ്പോഴും ഈ പ്രാർത്ഥനയുടെ വളർച്ചയെപ്പറ്റിയും ഇതിന്റെ കാര്യങ്ങളെയൊക്കെ അന്വേഷിക്കുകയും ആരായുകയും സമയമുള്ളപ്പോഴൊക്കെ തിരുമനസ്സുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹീതമായ വചനം പകർന്ന് നമ്മളെ ധന്യരാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും തിരുമേനി ഇവിടെ ഭദ്രാസന അരമനയിൽ ഉണ്ട്. ഒരുപാട് തിരക്കുകളിലാണ്, ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ തിരുമനസ്സുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. എനിക്ക് തിരുമേനി പള്ളിയിൽ എത്തിച്ചേരും എന്നാണ് എന്റെ വിചാരം. എത്തിച്ചേർന്ന് എനിക്കറിയാം, വല്ല ഞാൻ മറ്റു സ്ഥലത്തു നിന്നാണ് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും പേരുടെ വളരെ സ്നേഹ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കൂട്ടാൻ വെക്കുന്ന ആത്മീയ ഊർജം തന്നെയാണ് തിരുമേനിയുടെ സാന്നിധ്യവും വാക്കുകളും പ്രാർത്ഥനയും ഒക്കെ തന്നെ. തിരുമേനിയെ വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ ധ്യാനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷങ്ങളിലെ എല്ലാവർക്കും സുനിഹിതമായ ഗീതം നമുക്ക് ആരംഭിക്കാം. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് ധ്യാനം തുടരുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നു തിരുമേനി കാർബോൺ കിടത്തിയിട്ടുണ്ട്, ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉടനെ
തിരുമേനി എത്തി
പ്രാർത്ഥനയിലേക്ക് സംബന്ധിക്കും. ഇപ്പോഴ് ഒരു ഗീതം നമുക്ക് ആലപിക്കാം. വളരെ സുപരിചിതമായ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നേരത്തെ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം വീട് പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ പ്രാർത്ഥന എന്ന ശക്തമായ അറ്റുപോകാത്ത ആ ബന്ധം ദൈവസന്നിധിയിൽ നിലനിർത്തുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലും ചുവട് പിടിച്ചു പോകേണ്ടി വരത്തില്ല എന്നുള്ള ഉറപ്പുണ്ട്. നമ്മുടെ നേരത്തെ നമ്മൾ ഈ ആമുഖത്തിൽ ഓർപ്പിച്ച മാർപ്പർജീസ് ബാക്കോ സഹദേന്മാരൊക്കെ, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഓർത്ത ഈ ആഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് അനുസരിക്കുന്ന പിതാക്കന്മാര്, ചേപ്പാൾമാർ ജീവൻ തിരുമേനി ആണെങ്കിലും അല്ലെങ്കിൽ യൂഹാനൻ മത്താന തിരുമേനിയാണ്, ഈ പിതാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ കൂടി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രാർത്ഥന എന്ന ശക്തമായ തകർന്നു പോകാത്ത ഒരു ബന്ധത്തിലാണ് അവരൊക്കെ പ്രതിബന്ധം കാത്തി ജീവിച്ചത്. ഈ ഗീതം നമ്മൾ ദിവസങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഉരുക്കുകോട്ട നമുക്കെപ്പോഴും കാവലായിരിക്കാൻ ഇടയായിത്തീരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ ഇതിന്റെ സന്നിധിയിൽ ഞാൻ വരുന്ന എന്നുള്ള ഗീതം ദൈവഭാവ സമർപ്പിച്ചുകൊണ്ട് തുറന്ന
Yeah.
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഏവരെയും വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ സുബോറോ ഓൺലൈൻ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ തവണ വരുമ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് ഇതുപോലെ ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട്. ചില സന്ദർഭങ്ങളിൽ സാധിക്കാതെ പോകുന്നു. എന്നാൽ പ്രിയമുള്ള അച്ഛന്മാരുടെ നല്ല നിർബന്ധവും സമയാസമയങ്ങളിലുള്ള അവരുടെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് സന്ദർഭത്ത് വരുന്ന സമയങ്ങളിൽ ഇതുപോലെ പങ്കെടുക്കുവാൻ സാധിക്കുന്നു. അനുഗ്രഹകരമായി ശുശ്രൂഷ ഈ മുടക്കം കൂടാതെ നടത്തുവാനായിട്ട് ഇടയാക്കിയ ദൈവത്തെ അങ്ങേയറ്റം സ്തോത്രം ചെയ്യുന്നു. അതിന് ഉത്സാഹിക്കുന്ന നന്ദി വൈദികരെയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തെയൊക്കെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് യിരെമ്യാ ദൂരദർശിയുടെ പുസ്തകം 12 അധ്യായത്തിന്റെ 5 വാക്യം ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. യിരെമ്യാവ് 12 അധ്യായത്തിന്റെ 5 വാക്യം: കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ച് ഓടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ഒരിക്കലൂടെ ആ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യിരെമ്യാവ് 12:5: കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ച് ഓടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ഈ വാക്യത്തിന്റെ പല വേർഷൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. വ്യത്യസ്ത കാലാളുകളോട് കൂടി നീ യുദ്ധം ചെയ്താൽ എന്ന് ചില പ്രയോഗം ചിലയിടത്തുണ്ട്. ഇവിടെ അത് ഓടിയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് യിരെമ്യാവ് നേരിടുന്ന ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹത്തെ തളർത്തുന്ന സാഹചര്യത്തിൽ യഹോവയോട് അദ്ദേഹം നടത്തുന്ന സംഭാഷണമാണ് യഥാർത്ഥത്തിൽ 12 അധ്യായത്തിന്റെ ആദ്യം മുതൽ കാണുന്നത്. യഹോവയെ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എന്ന് പറഞ്ഞ് യഹോവയോട് വാദിക്കുന്ന യിരെമ്യാവിനെയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഏതാണ്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ യിരെമ്യാവ് യഹോവയോട് നടത്തുന്ന വാദമോ അല്ലെങ്കിൽ സംസാരമോ ആയിട്ട് കണക്കാക്കാം. അത് കഴിയുമ്പോൾ യഹോവ നൽകുന്ന മറുപടിയോ അല്ലെങ്കിൽ ഒരു ചോദ്യമോ ആണ് യഥാർത്ഥത്തിൽ ഈ 5 വാക്യം. മലയാള വേദപുസ്തകത്തില് അത് വ്യക്തമായിട്ട് അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് നോക്കുമ്പോൾ അവിടെ നമുക്കത് കാണാൻ സാധിക്കും. യഹോവ മറുപടി പറയുന്നതായിട്ട് ഹെഡിങ് നൽകി ഇതിനെ പാരഗ്രാഫായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ യിർമ്യാവിന്റെ ഈ മാനസിക സംഘർഷങ്ങളിൽ അത് ഏത് നിലയിലുള്ളതാണ് എന്നൊന്നും വ്യക്തമാകുന്നില്ലെങ്കിൽ കൂടെ അദ്ദേഹം കടന്നു പോകുന്ന ചില മാനസിക സംഘർഷാവസ്ഥയിൽ ഒരു പരിധിവരെ നിരാശയിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ യഹോവ അദ്ദേഹത്തെ ഒന്ന് റീജുവിനേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകൂടി ശക്തീകരിക്കാനായിട്ട് നൽകുന്ന ഒരു ദൂതാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം. ആ ചോദ്യം വീണ്ടും ഞാൻ വായിക്കട്ടെ. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ച് ഓടും? വേറൊരു ട്രാൻസ്ലേഷനിൽ കിടക്കുന്നത് കാലാളുകളോട് നീ യുദ്ധം ചെയ്തിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിര ഛേദകരോട് നീ എങ്ങനെ പോരാടും എന്നാണ്. അപ്പോൾ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം കണ്ടുകൊണ്ടാണ്. അതായത് സൈന്യത്തിൽ വിവിധ കാറ്റഗറി പോരാളികളുണ്ടെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ആദ്യം പടയാളികൾ നേരിട്ട് പോരാടുന്ന യുദ്ധം ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് കഴിയുമ്പോഴാണ് കുതിരപ്പുറത്തിരുന്ന് അല്ലെങ്കിൽ കുതിരസേവകരായിട്ട് വന്ന് പടവരുതുന്ന സൈന്യത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കും. കാലാളുകളോടുകൂടി നീ പോരാടിയിട്ട് തളർന്നു പോയാൽ കുതിരസേവകരോട് നീ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? രണ്ടാമത്തേത് ആശയം ഒന്നാണെങ്കിലും അതിന്റെ പശ്ചാത്തലം വ്യത്യസ്തമാണ്. സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? വേറൊരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് യെരുശലേമിന്റെ വീഥികളിൽ. യെരുശലേം എന്ന പദത്തിന് സമാധാന പട്ടണമെന്നാണല്ലോ അർത്ഥമുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ വേർഷനിൽ സമാധാന ദേശമെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. യെരുശലേമിന്റെ വീഥികളിൽ നീ നിർഭയനായിരിക്കുന്നു എന്നാൽ യോർദാന്റെ മുറ്റുകാട്ടിൽ, വൻകാട്ടിൽ എന്നുള്ളതിന്റെ പഴയ മലയാളമെന്നേ ഉള്ളൂ. അതായത് തിക്നെസ് ഓഫ് തിക്നെസ് ഓഫ് ദ ഫോറസ്റ്റ് അതൊന്ന് കാണിക്കാനായിട്ടായിരിക്കും മുറ്റുകാട്ടിൽ എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് പ്രയോഗങ്ങളിലും യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആന്തരികമായ ആശയം ഒന്നു തന്നെയാണ്. ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇന്ന് നീ യുദ്ധം ചെയ്യുന്നത് കാലാളുകളോടുകൂടെയാണ്, അല്ലെങ്കിൽ കാലാൾപ്പടയോടാണ് നീ യുദ്ധം ചെയ്യുന്നത്. അവിടെ നീ ക്ഷീണിച്ചാൽ എങ്ങനെയാണ് നിനക്ക് കുതിരപ്പടയോട് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതുപോലെ തന്നെ സമാധാന ദേശത്തോട് നീ നടക്കുന്നു, എന്നാൽ ഈ സമാധാന ദേശത്തോടുകൂടി നീ നടന്നിട്ട് നിനക്ക് ക്ഷീണമുണ്ടായാൽ യോർദാന്റെ വൻകാട്ടിൽ, അവിടെ യോർദാന്റെ വൻകാട്ടിൽ വഴി എങ്ങോട്ടാണ്, അതിനാവശ്യമായ പ്രകാശം ലഭ്യമാകുന്നില്ല, മറ്റ് തടസ്സങ്ങൾ അനവധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം യഹോവ യിർമ്യാവിനോട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് യിർമ്യാവിന്റെ ഉൾക്കണ്ണുകളെ തെളിയിക്കുകയും അതുകൊണ്ട് തന്നെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് കൂടുതൽ കരുത്ത് പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പിന്നീടുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുന്നത്, തുലനം ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊക്കെ ഒരു ധാരണ അറിഞ്ഞോ അറിയാതെയുള്ളത് ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ സ്വസ്ഥതയുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരാശയും ദുഃഖവും ഒക്കെ ഉള്ളതാണ്. ഇത് രണ്ടുമുണ്ട്, രോഗവും ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തിക ക്ലേശങ്ങളും തൊഴിലില്ലാത്ത അനുഭവങ്ങളും ഭവനത്തിൽ ഉണ്ടാകുന്ന അസമാധാനത്തിന്റെ അന്തരീക്ഷവും ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോ സാധാരണക്കാരായ നമ്മളൊക്കെ അതിനങ്ങ് തളരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് വാക്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിന്റെ രണ്ട് തലങ്ങളും തരുന്നൊരു ദൂത് ഇപ്പോൾ നടന്നു പോകുന്ന പാത പ്രത്യക്ഷത്തിൽ സന്തോഷമോ സമാധാനമോ നൽകുന്നത് ആണെങ്കിലും അതല്ല പ്രത്യക്ഷത്തിൽ നിരാശയും വേദനയും ഉളവാക്കുന്നതാണെങ്കിലും ഇനി നടന്നു കയറേണ്ടിയിരിക്കുന്ന ഇനി ചെന്നെത്തേണ്ടിയിരിക്കുന്ന ഇടങ്ങളും പാതകളും ഇതിലും ദുർഘടങ്ങളായ അനുഭവങ്ങളെയാണ് നൽകുന്നത്. ഇന്നും ഈ കാലാളുകളോട് പോരാടുകയാണ്, പോരാട്ടമാണ്. പക്ഷേ ആ കാലാളുകളോടുകൂടെ പോരാടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് നീ എന്താ ചെയ്യുക? അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടത് ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് പോരാട്ടം വർദ്ധിക്കുകയല്ലാതെ പോരാട്ടം കുറയുകയില്ല എന്ന അടിസ്ഥാനപരമായ ചിന്തയാണ്. നമുക്കൊരു ധാരണ ഇന്നത്തെ ഈ ദുരിതമൊക്കെ കഴിഞ്ഞാൽ നാളെ ദുരിതം കാണുകയില്ല എന്നാണ്. പക്ഷേ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കണ്ടിന്യൂസ് ഫൈറ്റ്. അത് തുടർച്ചയായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഞാന് അടുത്ത കാലത്ത് തന്നെ വളരെയേറെ ആകർഷിച്ച പുസ്തകങ്ങളിലൊന്ന് ഈ കസൻ സാക്കീസിന്റെ ഫ്രാൻസിസ് ഓഫ് അസിസിയെ കുറിച്ചുള്ള ഗോഡ്സ് പൗപ്പർ എന്ന ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഭംഗിയായിട്ട് ഈ കസൻ സാക്കീസ് അവതരിപ്പിക്കുന്നതാണ്. അതില് ഫ്രാൻസിസ് ഓഫ് അസിസി പറയുന്ന ഒരു പ്രയോഗം അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായ ബ്രദർ ലിയോയ്ക്ക് നൽകുന്ന ഒരു ഉപദേശം ഞാനതൊന്ന് എഴുതി വെച്ചിരിക്കുന്നു, ഒന്ന് വായിക്കാം. When the Almighty sees of a man, he no longer has any mercy, but tosses the victim from peak to peak, even if he break into 1,000 pieces. അതായത് സർവശക്തനായ ദൈവം ആരെയെങ്കിലും പിടികൂടുന്നുവെങ്കിൽ യാതൊരു ദയയും അവനോട് കാണിക്കുകയില്ല. മറിച്ച് ചെയ്യുന്നത് എന്താണ്? രണ്ട് ശിഖരങ്ങളിൽ ഇട്ട് അവനെ ടോസ് ചെയ്യുകയാണ്, അമ്മാനമാടുകയാണ്. അങ്ങനെ അമ്മാനമാടി അവൻ 1,000 കഷണങ്ങളായി തീർന്നാലും ദയ കാണിക്കുകയില്ല. അപ്പൊ അത്രയും ക്രൂരനാണോ ദൈവം? ഒരിക്കലും അല്ല, ക്രൂരതയല്ല. മറിച്ച് ദൈവം പിടിക്കുന്ന ആളുകളെ ദൈവം എല്ലാവരും ഒന്നും പിടിക്കുകയില്ല. ഇതിന് ബോധം വിവരമുള്ളവനെ പിടിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന് ആവശ്യമുള്ളവരെ പിടിക്കും. അത് നമ്മുടെ ദൃഷ്ടിയിൽ അജ്ഞാനിയായിരിക്കാം, നമ്മുടെ ദൃഷ്ടിയിൽ ജ്ഞാനിയായിരിക്കാം, നമ്മുടെ ദൃഷ്ടിയിൽ ഭോഷനായിരിക്കാം, നമ്മുടെ ദൃഷ്ടിയിൽ പണ്ഡിതനായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഏത് കാറ്റഗറി ആവട്ടെ. പക്ഷേ ആരെങ്കിലും സർവശക്തൻ പിടികൂടിയാൽ അവനെ ഇട്ട് ടോസ് ചെയ്യുന്ന രണ്ട് മുനമ്പുകളിൽ, രണ്ട് ഗിരിശൃംഗങ്ങൾക്കിടയിലിട്ട് അവനെ ഇട്ട് അമ്മാനമാടി അവൻ 1,000 കഷണങ്ങളായി ഒടിയുന്നത് വരെ അവനെ അമ്മാനമാടുമെന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഈ അമ്മാനമാടൽ എന്തിനു വേണ്ടിയാണ്? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമാധാന ദേശത്ത് നീ നിർഭയരായിരിക്കുകയാണ്, എന്നാൽ നാളെ നീ സഞ്ചരിക്കേണ്ടത് യോർദാന്റെ വൻകാട്ടിലാണ്. ഇന്ന് നിനക്ക് സമാധാനത്തോടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എങ്കിലും നിനക്ക് ചില പ്രയാസങ്ങളും പരിമുഖങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ നെത്രാസൻ എന്ന നിലയിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് പരിഭവം പറയുന്ന ആളാണ്. അവിടെ ഡയസിന്റെ ചുമതല, ആ ചുമതല, ഈ ചുമതല, അതിനിടയ്ക്ക് എന്റെ ഡയബറ്റീസ് അത് എല്ലാം എല്ലാം ഓരോരോ പരാതികളാണ് എനിക്കുള്ളത്. ഈ പരാതികളുടെ നടുവിൽ ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോ ഞാനിപ്പോൾ നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ എന്റെ നോട്ടത്തിൽ പ്രയാസമേറിയ ഒരു യാത്രയാണ് എനിക്കുള്ളത് എന്നാണ് എന്റെ തോന്നലെങ്കിൽ എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതിയിൽ ഞാൻ ഇന്ന് വസിക്കുന്നത് സമാധാന ദേശത്താണ്. നാളെ ഞാൻ യാത്ര ചെയ്യേണ്ടത് യോർദാന്റെ വൻകാട്ടിലൂടെ, ഇതിലും ദുരിതമേറിയ, ഇതിലും ഭാരമേറിയ, ഇതിലും കഠിനമായ വേദനാജനകമായ ഉത്തരവാദിത്വങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയോ ആയിരിക്കും നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സന്ദർഭത്തിലും ഓർത്തിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും, ഇന്ന് ഞാൻ വസിക്കുന്ന ഇടം എൻ്റെ സ്വസ്ഥദേശമായിട്ടല്ല, സ്വസ്ഥത എനിക്ക് കിട്ടുമായിരിക്കും എങ്കിലും ഇനിയും എനിക്ക് പോകേണ്ടിയിരിക്കുന്നത് ഇതിലും കല്ലും മുള്ളും നിറഞ്ഞ ദേശത്തോടുകൂടിയ ദേശത്തേക്കാണ്, അല്ലെങ്കിൽ ദേശത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം ആത്യന്തികമായിരിക്കുന്ന അർത്ഥം എന്താണ്? ജീവിത സാഹചര്യങ്ങളിൽ, സാഹചര്യങ്ങൾ ഏതാണെങ്കിലും ആ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേയറ്റം ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുക. നേരത്തെ രാജേഷ് അച്ഛൻ ഒരു തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വാക്ക് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ, എത്ര ഭാരവും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും മുറുകെ പിടിക്കുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടാവുക. ഈ ഭാരതീയ ചിന്തയില് വൈഷ്ണവ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന ഒരു ഒരു ഫിലോസഫിക്കൽ സ്കൂളുണ്ട്. അതില് രണ്ട് ന്യായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മർക്കട ന്യായം, മാർജാര ന്യായം. മർക്കട ന്യായം എന്ന് പറയുന്നത് കുരങ്ങിന്റെ ഒരു ശൈലിയാണ്. അതായത് കുരങ്ങ് അതിന്റെ കുഞ്ഞുങ്ങള് കുരങ്ങിന്റെ വയറിന്റെ അടിഭാഗത്ത് കടിച്ചു തൂങ്ങി അങ്ങ് യാത്രയുന്ന കൂട്ടത്തിലാണ്. മാർജാരൻ പൂച്ചയാണ്. പൂച്ച ചെയ്യുന്നത് അങ്ങനെയല്ല, തള്ളപ്പൂച്ച ഈ കുട്ടി കുഞ്ഞ് പൂച്ചയെ കടിച്ചെടുത്തോണ്ടാണ് പോകുന്നത്. ഇത് രണ്ട് ശൈലിയിലുള്ള ദൈവാശ്രയം എന്ന നിലയിലാണ് ഈ വിശിഷ്ടാദ്വൈതത്തിന്റെ ഉപജ്ഞാതാവായ രാമാനുജൻ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതായത് ദൈവത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ, ബന്ധത്തിൽ ഏതൊക്കെ നിലകളിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ ഈ കുട്ടിക്കുരങ്ങ് ചെയ്യുന്നത് പോലെ നമ്മൾ തള്ളക്കുരങ്ങിന്റെ ശരീരത്തിൽ കടിച്ചു തൂങ്ങി കഴിയാനായിട്ട് ശ്രമിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവൻ നമ്മളെ കൊണ്ടുപോകുന്നു. ചില നേരങ്ങളിൽ അവൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് അവൻ മുൻപോട്ട് വന്ന് നമ്മളെ കടിച്ചെടുത്ത് മാർഗാരന്യായം എന്ന നിലയിൽ അവൻ നമ്മെ കടിച്ചെടുത്ത് സ്വസ്ഥമായ ഒരു ദേശത്തോട്ട് കൊണ്ടുപോകും. ഇത് രണ്ടും ക്രിസ്ത്യ ജീവിതത്തിലെ ദൈവാനുഭവത്തിന്റെ തലങ്ങളാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ വാക്യം നമുക്ക് തരുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അത് കുടുംബജീവിതമാണെങ്കിലും കൊള്ളാം, സഭാജീവിതമാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ പൗരോഹിത്യ സ്ഥാനിയുടെ ഉത്തരവാദിത്വ നിർവഹണമാണെങ്കിലും കൊള്ളാം, ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഞാൻ ഇന്ന് വളരെ സ്വസ്ഥമായ ഒരു സ്ഥലത്തൂടെ പോവുകയാണ്. അങ്ങനെ ആ ചിന്ത പോസിറ്റീവ് തിങ്കിങ് നല്ലതാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഓർക്കേണ്ടത് ഈ സമാധാനം അനുഭവിക്കുന്ന എനിക്ക് നാളെ കൗണ്ടർ ചെയ്യേണ്ടിയിരിക്കുന്നത്, നാളെ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഒരു പക്ഷേ ഇതിലും വേദനാജനകമോ ഇതിലും ആയാസകരമായ ഒരു ഉത്തരവാദിത്വമോ ആയിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുക. ചുരുക്കത്തിൽ ജീവിതത്തിന്റെ സമാധാന ദേശങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ സ്വസ്ഥതയുടെ നിമിഷങ്ങളിലാണെങ്കിലും അതല്ല ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും ഇത് രണ്ടും ഒരുപോലെ തുടർന്നുള്ള യാത്രയ്ക്കോ തുടർന്നുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിനോ നമ്മെ ശക്തീകരിക്കാനുള്ള സോഴ്സസ് ഓഫ് എനർജി ആയിട്ട് കണ്ടെങ്കിലേ ഒക്കുള്ളൂ. അങ്ങനെ കാണുമ്പോൾ നാളെ എനിക്ക് നേരിടേണ്ടി, ഇപ്പൊ ഇന്ന് എനിക്ക് ആരോഗ്യവാനാണ്, വലിയ കാര്യമായ അസുഖമൊന്നുമില്ല, പക്ഷേ നാളെ എനിക്ക് നേരിടാൻ പോകുന്നത് വളരെ മാരകമായ രോഗമാണോ അല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. അതേതാണെങ്കിലും യോർദാന്റെ മുറ്റുകാട്ടിലൂടെ ആയിരിക്കാം എനിക്ക് നാളെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇന്ന് ഞാൻ സമാധാന വീതികളിലൂടെ, എരുസലേമിന്റെ വീതികളിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത്, നാളെ അങ്ങനെ ആവണമെന്നില്ല എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൽ എത്രമാത്രം നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നുവോ അത്രയും ആശ്രയിക്കുക. അബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് നമ്മൾ വായിക്കുന്നതാണല്ലോ, മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി മുക്കുകയില്ല, കോശാലകളിൽ കന്നുകാലികൾ കാണുകയില്ല, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ നിഷേധാത്മകമായ സാഹചര്യങ്ങളും ഉണ്ടായാലും എങ്കിലും ആ വാക്യമാണ് അല്ലെങ്കിൽ ആ പദമാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നത്. എങ്കിലും അതായത് ജീവിതത്തിന്റെ ദുർഘട അനുഭവങ്ങൾ ഏതാണെങ്കിലും അതിന്റെ നടുവിലും ഞാൻ എന്റെ ഹോവയിൽ ആനന്ദിക്കും, ഈ പ്രത്യാശയാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ വാക്യം ഒരിക്കൽ കൂടെ ഞാനൊന്ന് വായിക്കുന്നു. കാലാളുകളോടും ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് നീ എന്തു ചെയ്യും? സമാധാനമുള്ള ദേശത്ത് നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? അതുകൊണ്ട് നമുക്ക് നേരിടേണ്ടിയിരിക്കുന്ന കുതിരപ്പടകളും നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്ന യോർദാന്റെ വൻകാടുകളും ഏതായിരുന്നാലും അതിലൂടെ യാത്ര ചെയ്യുവാനും അവിടെ പോരാട്ടം നടത്തുവാനും സാധിക്കുന്ന നിലയിൽ ആത്മാവിൽ ശക്തിപ്പെടാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അതിന് ഈ പറയുന്ന രീതിയിൽ ദൈവത്തിൽ അളവറ്റ രീതിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവൻ ഒരു നമ്മെ കടിച്ചെടുത്ത് ഒരു തള്ളപ്പൂച്ച തന്റെ കുഞ്ഞിനെ കുട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ കടിച്ചെടുത്ത് നമ്മെ വഴി നടത്തുവാനായിട്ട് ശക്തനാണ്. അവന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കൂടുതൽ ദൈവാശ്രയമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഭദ്രാസനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലും വളർച്ചകളിലും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഇടവുകളും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ പോകുന്നുവെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എങ്കിലും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.
അഭിനന്ദ തിരുമേനിയുടെ അനുഭാവത്തോടുകൂടി ഒന്നുരണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ മാത്രം ആഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതം എന്തുകൊണ്ടും ഇരട്ടി അനുഗ്രഹവും സന്തോഷവും നൽകുന്നതാണെന്ന് നമുക്കൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അഭിവന്ന തിരുമനസ് ഭദ്രാസനത്തിന്റെ ചുമതലയിൽ തിരക്കേറിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രാർത്ഥനയുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നു. പലപ്പോഴും വിവിധ സന്ദർഭങ്ങളിൽ പൂർണമായിട്ട് അതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ധന്യമായൊരു ചിന്ത അദ്ദേഹം പകർന്നു നൽകുകയാണ്. വലിയ പ്രവാചകന്മാരുടെ ഗണത്തിലെ യിരെമ്യാവിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ടെന്ന് എന്റെ വിചാരം. പക്ഷേ ഈ വായിച്ച വാക്യമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തിരുമനസ് അദ്ദേഹത്തിന്റെ ധ്യാന ചിന്തകളിൽ ഈ ഒരു വാക്യവും അതിന്റെ ആശയവും വളരെ ഭംഗിയായിട്ട് വിശദമായിട്ട് നല്ല ദൃഷ്ടാന്തങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തിയതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം പ്രോസ്പെരിറ്റി ഗോസ്പെലിന് പ്രാധാന്യം നൽകുന്ന ഒരു ആധുനിക തലമുറയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് ദ ട്രൂ മെസ്സേജ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് മിക്സ്ഡ് വിത്ത് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻ. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കഷ്ടതകൾ നമ്മളെ ഒരു അകമ്പടിയായി ഒരു നിഴൽ പോലെ അനുഗമിക്കുമ്പോൾ സമാധാനം കണ്ടെത്തുവാൻ ദൈവകൃപയാണ് ഔഷധമായിട്ടുള്ളതെന്ന് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് ഇന്നത്തെ ചിന്തയുടെ പ്രധാനപ്പെട്ട ആധാരം. അഭിവന്ദ തിരുമേനി നൽകിയ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം കുറയുവാനല്ല, ക്രൈസ്തവനായിരിക്കുമ്പോൾ ക്രൈസ്തവ ജീവിതം നടത്തുമ്പോൾ നിശ്ചയമായും ഓരോ കാലഘട്ടത്തിലും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളോട് ചേർത്ത് പിടിക്കുമ്പോൾ അത് എത്രയോ ചെറുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിക്കും. ഓരോ കഷ്ടതയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം മനസ്സിന്റെ സമാധാനമായി തീരുമ്പോൾ അവിടെയാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം. അഭിനന്ദ തിരുമേനിയോട് ഈ സോബോറോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരും എല്ലാ വിശ്വാസ സമൂഹവും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ സന്ദേശത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ക്രമപ്പെടുത്തുവാൻ തിരുമേനിയുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടും തിരുമേനിയുടെ ശുശ്രൂഷയ്ക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഭാവകങ്ങളും വൈദികരുടെ നാമത്തിലും വിശ്വാസ സമൂഹത്തിന്റെ നാമത്തിലും പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ പാദപീഠത്തിങ്കിൽ വിനയപൂർവ്വം പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവം എല്ലാ രീതിയിലും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പാടുന്ന ധ്യാന ഗീതങ്ങളുടെ രണ്ട് ഈരടികൾ പാടി അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. ഇവിടെ ഐസക്കച്ചന്റെ നേതൃത്വത്തിന് ഒരനുതാപത്തിന്റെ കീർത്തനം മൂന്നാം ലൈനെ പാടിയതിനു ശേഷം പ്രാർത്ഥിക്കുന്നതാണ്.
എന്നെ തന്നെ സന്നിധിയിൽ എന്നാരംഭിക്കുന്ന അനുതാപ കീർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാരും
പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഒരു ഗീത എസിനെ ഓർക്കാം. ഒരു ഷോൾഡറിന് ഇന്ന് സർജറിയാണ്, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഷൈജ കഠിനമായ തലവേദനയായിട്ട് വന്ന പ്രയാസം അനുഭവിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പേരാണ്, ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട് എന്നറിയുന്നു. ജിബോയ് ആൻഡ് ഷൈൻ ഓർക്ക് പ്രാർത്ഥിക്കാം. വിനീത അലക്സാണ്ടർ, അബിൻ ഏഞ്ചല, മാമൻ ചെറിയാൻ, സുജ, റെനി, ജയനമ്മ, സോജി, നെയ്തൻ ജോൺ, റൈച്ചൽ, മറിയ, ജസ്ലേലിയ, രാജമ്മ, മറിയാമ്മ, മാത്യുസ, രാജൻ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, സോഫി അവർക്ക് പ്രാർത്ഥിക്കാം. സാലി, ബിനോ, ഷാലിനി ജോർജ്, അച്ചാമ മാത്യു, സിൻസി, ശോഷമ്മ വർഗീസ്, സോജൻ, ജോ സക്രായ, നഥാനിയൽ, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ പേരോർക്കാം. പ്രത്യേകിച്ച് അവിടെ ആരെങ്കിലും പേര് പറയാനുണ്ടോ ഐസക്കച്ചൻ?
ഇല്ല,
പ്രാർത്ഥിക്കാം. ബാറയ്ക്ക് പോകും. ഞങ്ങളെ അനുനിമിഷം കാത്തു പരിപാലിക്കുന്ന കാരുണ്യവന സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി അങ്ങയുടെ ഉപ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുവാൻ തന്ന ഹൃദയ ഓർമ്മ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഇരുന്ന് ഈ ശുശ്രൂഷകൾ അനുവർത്തിച്ചുകൊണ്ട് സ്വർഗീയ നന്മകളെ പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ജീവിതത്തിന്റെ പാദങ്ങളിൽ കാലിടറി വീഴുമ്പോൾ, ലോകം ഒരുക്കുന്ന കെണികളിൽ പലപ്പോഴും ഞങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ, ലോകം ഞങ്ങളെ കൈവിടുമ്പോൾ, വീരങ്ങളിലേക്ക് ദൃഷ്ടികളെ പതിപ്പിക്കുമ്പോൾ, ഭയപ്പെടാനാ ജന്മനോടുകൂടി ഉള്ള ശബ്ദമാണല്ലോ ഞങ്ങളെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ശബ്ദത്തിന്റെ മാധുര്യത്തിൽ, ആ ശബ്ദത്തിന്റെ ഉറപ്പിൽ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും അതിജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഒരുപാട് പേരുടെ പേരുകൾ ലോകം ഉള്ളവരുടെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. അനേകം പേരുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, വൈദ്യന്മാര് കൈവിടുമ്പോൾ, ഔഷധങ്ങൾ നിസ്സഹായതോടെ നിൽക്കുമ്പോൾ, ദൈവമേ ഞങ്ങൾക്ക് പ്രതീക്ഷ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പേര് പറഞ്ഞ ഈ രോഗികളെയൊക്കെ ഞങ്ങൾ പറയാതെ തന്നെ അങ്ങ് അറിയുകയും അങ്ങയുടെ കാര്യങ്ങളിൽ അങ്ങയുടെ ബലമുള്ള ഭുജങ്ങളിൽ അവരെ നയിക്കുന്ന കൃപയെ ആർക്ക് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ആ ഒരു ദൈവിക അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുവാൻ അവരെ അവർ നിറയാക്കി തീർക്കണമേ. ഏത് രോഗവും അതിന്റെ തീവ്രത അറിയാതെ വണ്ണം, അല്ലെങ്കിൽ രോഗം ഉളവാക്കുന്ന ഭയത്തിന്റെ ആഴം തിരിച്ചറിയാതെ വണ്ണം, ഞാൻ തമ്പുരാന്റെ കരങ്ങളിലാണെന്നുള്ള ബോധ്യം, ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട കോണം അവരെ സഹായിക്കണമേ. അവരുടെ ഹൃദയ നൊമ്പരങ്ങളെ അർത്ഥം നീക്കി ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ഒരു ശബ്ദത്തിന്റെ ഉറപ്പിൽ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകേണ്ട കോണം അവർ സഹായിക്കണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കടന്നു പോകുന്ന അനേക ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റേ ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ വേദന അറിയാതെ വണ്ണം അങ്ങ് കൂടെ ഇരുന്ന് അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ യുവതികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്ന കഴിവും പ്രാപ്തിയും ദാസർക്ക് പ്രധാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അത് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് തനിയെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഞങ്ങളുടെ സാന്നിധ്യവും ബലവും ശക്തി പകരുവാൻ ഇടയാക്കി തീർക്കണമേ. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യരെ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവരുടെ കരങ്ങൾ അവിടുത്തെ അങ്ങേയുടെ വിഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ചെയ്യുന്ന തൊഴിലിന് നല്ല പ്രതിഫലം ലഭിക്കാൻ തക്കൊണ്ടിടയാകണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും നന്മയോട് വിവേകത്തോടും ഉപയോഗിക്കാനുള്ള കഴിവും അവർക്ക് പ്രധാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാതിരുമേനി ഓർക്കുന്നു. എല്ലാ ഭദ്രാസനത്തെയും മെത്രാപുരത്തുമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഇതിനെ ചുമതല നിർവഹിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടെ നടത്തി തുടർന്നും തമ്പുരാനെ അങ്ങയുടെ കൃപയും കരുണയും നടത്തിപ്പും കൂടി ഉണ്ടായിരിക്കണമേ. ഏത് കാര്യങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉചിതമായ ബോധ്യത്തോടുകൂടി ചുമതലകൾ നിർവഹിക്കാൻ ഉള്ള എല്ലാ കഴിവും പ്രാപ്തിയും തിരിച്ചറിവും അവിടുന്ന് കൂടുതലായി പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിന്റെ ഈ സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെയും മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ആത്മീയ ഊർജമായി ഈ പ്രാർത്ഥന വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെ ക്ഷമിക്കണമേ. ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയും ഞങ്ങൾ പര്യവസാനിക്കുമ്പോൾ അനുതാപമുള്ളവരായി, അനുതാപത്തിൽ കൂടി ശുദ്ധീകരണം പ്രാപിച്ചവരായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ പൊറുക്കണമേ. ചില വാങ്ങിപ്പോയരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും അന്ന് വന്നാളും ചുതിച്ചു പോർത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സന്തോഷ സഹവാസവും നാമെല്ലാരോടുകൂടെയും നമ്മുടെ എല്ലാ ഭവനങ്ങളോടും കൂടിയും ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്ന എല്ലാവരോടുകൂടിയും എല്ലാ ഇടവുകളോടുകൂടിയും മന്ദിരായ വൈദികരോടും വിശ്വാസ സമൂഹത്തോടുകൂടിയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന സംഗമത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുകൂടിയും എപ്പോഴും എപ്പോഴും സ്നേഹിക്കുണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരുപാട് സന്തോഷവും എനിക്കുണ്ട്. അപ്പം ഇതിൽ വരുന്ന സാന്നിധ്യം നേതൃത്വം ഈ പ്രാർത്ഥനയിൽ വീണ്ടും ഉണ്ടായി എന്നുള്ള അറിഞ്ഞതിൽ പ്രിയപ്പെട്ട ഐസക്കച്ചൻ കൺക്ലൂഷൻ പറഞ്ഞെങ്കിലും ഞാൻ ഓർക്കുകയായിരുന്നു. സിനിമയിലൂടെ എടുത്ത വാക്യവും പറഞ്ഞ ആശയങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അനേക ആളുകൾ ഈ പ്രശ്നം ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും തീർച്ചയായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട്. അവരോട് സംസാരിച്ച ഒരു വാക്യം തന്നെയാണ് എനിക്കത് തോന്നി. കാരണം അത്രമാത്രം ആഴമായ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ തിരുവേണി നമുക്ക് തകർന്നു തന്നത്. ഒരിക്കൽ കൂടി തിരുവനന്തപുരമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്നും എനിക്കറിയാം തിരുവേണിയുടെ വരുമ്പോൾ ഒരുപാട് തിരക്കുകളുണ്ട്. അല്പം ശാന്തമായി സമയം കിട്ടുകയാണെങ്കിൽ ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ തിരുവേണിയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് വീണ്ടും വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. സാന്നിധ്യം കൂടെ നിറച്ച വന്നെ കോറസ് കോപ്പാച്ചൻ, പ്രിയപ്പെട്ട ബി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പരാതിയിലെ വൈദ്യ സുരേഷോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായി നമ്മൾ പേര് പാർപ്പിച്ചവർക്കൊക്കെ സ്വർഗത്തിലെ ദൈവം ആശ്വാസവും സൗഖ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായ അധികമായോ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.